ജോത്സ്യയുടെ മൊത്തം ഇതുവരെ മലയാളത്തിൽ പാടിയ പാട്ടുകൾ 250-ലേറെ സിനിമകളിൽ പാടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടമായ മലയാളം പാട്ട് ഏതാണ് ജോത്സ്യയ്ക്ക്?
ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഒഫ്കോഴ്സ് ആദ്യം എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും സുഖമാണെങ്കിലായിരിക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതെപ്പോഴും ആരെപ്പോ ചോദിച്ചാലും എനിക്ക് ആ പാട്ടിനോടുള്ളൊരു പ്രത്യേക ഒരു സ്നേഹം ഒരിക്കലും പോവില്ല.
അതുപോലെ തന്നെ എടുത്ത് മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വയ്ക്കുന്ന പാട്ടുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഈ പാടിയ സമയത്തുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു റിസപ്ഷൻ കൊണ്ടോ?
അത് തീർച്ചയായിട്ടും ഇത് സുഖമാണി നിലാവ്. പിന്നെ മറ്റേ ഞാൻ ഈ ജലോത്സവത്തിലെ പാട്ട് പറഞ്ഞല്ലോ,
അതെ അതെ,
അതും ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യലി അത് സക്സസ്ഫുൾ ആയില്ലെങ്കിലും ആ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേരെ എന്നെ വിളിക്കേണ്ടായിട്ടുണ്ട്. എനിക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് ആ പാട്ടിന്, ആ പാട്ട് കേട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിനക്കരയിലെ മെല്ലെ ഒന്ന് പാടി എന്ന് പറഞ്ഞ പാട്ട്. അതാകുമ്പോ വളരെ അതിന്റെ ഒരു ഞാൻ പാടിയിട്ടുള്ള മറ്റുള്ള പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മലയാളത്വം നിറഞ്ഞ ഒരു സോങ് ആണത്. പിന്നെ രാജാ സാറിന്റെ കോമ്പസിഷൻ, ദാസേട്ടന്റെ കൂടെയുള്ള ഡ്യുവറ്റ്, അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ മനസ്സിനക്കരെ പോലുള്ള ഒരു ഫിലിമിലെ സോങ് ആണ്, അപ്പം ആ സോങ്ങും എനിക്ക് ഭയങ്കര മനസ്സിലൂടെ അടുത്ത ഒരു സോങ് ആണ്. പിന്നെ തീർച്ചയായിട്ടും ബിഗ് ബിയിലെ മുത്തുമല കൊഞ്ചൽ എന്നുള്ള സോങ്, അങ്ങനെ കുറച്ച് പാട്ടുകൾ എനിക്ക് മനസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്.
ഈ സ്കൂളിലെല്ലാം ഗൾഫിൽ പഠിച്ച ജോത്സ്യ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കും പാടുകയൊക്കെ ചെയ്യുന്ന എങ്ങനെയാ?
അത് ആക്ച്വലി അവിടെ വരുന്നപ്പോ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധമായിരുന്നു, വീട്ടിൽ മലയാളം മാത്രം സംസാരിക്കില്ലായിരുന്നു. പിന്നെ അവിടെ മലയാളം പേപ്പേഴ്സും ബുക്സും ഈ ബാലരമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു, എന്നിട്ട് ഉറക്കെ വായിപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും മലയാളം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. പിന്നെ അവിടെ ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൾഫില്. അപ്പം അവിടെ ഇങ്ങനെ ലൈറ്റ് മ്യൂസിക്, പിന്നെ കവിതാ പാരായണം അങ്ങനെയൊക്കെ കുറെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും, അതിലേക്കിടയ്ക്ക് പങ്കെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നതുകൊണ്ട് മലയാളം അങ്ങനെ ഒരു വലിയ പ്രശ്നമായിരുന്നില്ല.
എനിക്കൊന്നും അതേ സമയം തന്നെ പാശ്ചാത്യ സംഗീതം എല്ലാം കേൾക്കും തോന്നുന്നു. ജോത്സ്യയുടെ പല പാട്ടുകളിലും അത്തരം ഒരു പാശ്ചാത്യ സംഗീതത്തിന്റെ മൂഡിലേക്ക് പോകുമ്പോൾ ജോത്സ്യയ്ക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ.
അത് ആക്ച്വലി എനിക്കൊരു ഈ പറഞ്ഞ പോലെ ഞാൻ വെസ്റ്റേൺ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കേൾക്കാറുണ്ട്. അപ്പൊ കേൾക്കുന്നതിന്റെ ഒരു നമ്മൾ ഒരുപാട് ഒരു ജോണറിലുള്ള പാട്ടുകൾ നമ്മൾ കുറെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ട ഒരു സ്റ്റൈല് നമുക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ പഠിതാണ് ശരിക്കും പറഞ്ഞാൽ.
കറുപ്പിനഴകെന്നുള്ള പാട്ടൊക്കെ പാടുമ്പോഴേക്കും കൂടുതൽ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ഫീലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു അല്ലേ?
അതെനിക്കൊരു ഈ ലിസണിങ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്.
നമുക്ക് എന്തായാലും ശ്രോതാക്കൾക്ക് വേണ്ടി കറുപ്പിനഴകെന്നുള്ള ആ പാട്ട് കൂടി രണ്ടുപേരും പാടാൻ കഴിയുമോ?
ഓ തീർച്ചയായിട്ടും. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയെ പതിനേഴഴകാണ്, മിഴിക്കുമഴക് ഓ മുഴിക്കുമഴക് ഓ ഒന്ന് തൊടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക്, എനിക്കും മോഹമായുറക്കിപ്പാടുവാൻ ും ചിറകുമായി പറക്കാൻ ഭാഗമായി കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ.
പുതിയ ചിത്രങ്ങൾ സിനിമകൾ ഏതൊക്കെയാണ് ഉള്ളത് ഇപ്പോ?
പുതിയ ചിത്രങ്ങൾ ഇപ്പം ഇനി ഇറങ്ങാനുള്ള ഫിലിംസ് ദിലീപറിന്റെ നാടോടിമണ്ണം എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്, പിന്നെ അതേപോലെ ജക്രിയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആക്ടർ ലാലും പിന്നെ റിമ കലിംഗലും ആശിഷ് ശരത്തൊക്കെ കൂടി അഭിനയിക്കുന്ന ഒരു ഫിലിമുണ്ട്. പിന്നെ ഇത് രണ്ടുമാണ് മെയിൻ പ്രോജക്ട്സ് ഇനി ഇറങ്ങാനുള്ളത്. പിന്നെ എൻ്റെ ഒരു സോളോ ആൽബം ഞാൻ ഈ അടുത്ത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു, ഒരു മെഡിറ്റേഷൻ ആൽബമാണിത്, കൃഷ്ണ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കന്നഡയിൽ ഒരു സോങ് ഇറങ്ങാനുണ്ട് ഇനി, ജാസിയുടെ മ്യൂസിക് ആണ്, ജാസി ഗിഫ്റ്റിന്റെ ഹറ എന്ന് പറഞ്ഞ ഫിലിം, കന്നഡ ഫിലിമാണ്.
തമിഴിനും തെലുങ്കിനും ശേഷം കന്നഡയിലേക്ക് കൂടി എത്തുകയാണല്ലേ?
അതെ, കന്നഡയിലും പാടി.
ബോളിവുഡിലേക്ക്?
ബോളിവുഡിലേക്ക് ഇതുവരെ നോക്കിയിട്ടില്ല, എപ്പോഴെങ്കിലും ആവുന്നെങ്കിലും.
പല മറ്റു ഭാഷയിലെ ആൾക്കാർ മലയാളത്തിൽ വരുമ്പോ അനാവശ്യമായ പ്രാധാന്യം കൊടുക്കുന്നു ജോത്സ്യ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു
അല്ലേ? എന്റെ ഭഗവാന്, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ, ഞാൻ അങ്ങനെ ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് നല്ല പുറത്തുനിന്നുള്ള വോയിസസ് വരുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബേസിക്കലി ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെന്റ് വരുമ്പോ മാത്രമേ അതൊരു
അങ്ങനെ ഉണ്ടോ? മലയാള സിനിമാ രംഗത്ത് അത്തരത്തിലുള്ള ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടോ ട്രീറ്റ്മെന്റിൽ?
ആ പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാ ഒരു ഒരു ഒബ്സെഷൻ ഉണ്ട്. അതായത് ഐ മീൻ നോർത്ത് നിന്ന് വരുന്ന സിംഗേഴ്സിനോട് തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ഇൻ ട്രീറ്റ്മെന്റ് എനിക്ക് ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ പലരും അത് തുറന്നു പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് അവിടുന്ന് സിംഗേഴ്സ് വന്ന് പാടുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല.
പക്ഷെ അതേസമയം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മലയാളത്തിൽ നിന്ന് ചിത്രയായാലും സുജാത, അവരെയൊക്കെ തമിഴിൽ അവർക്ക് പല തമിഴ് ഗായകരെക്കാളും കൂടുതൽ പ്രാധാന്യം അവർക്ക് കിട്ടുന്നില്ലേ?
അതായത് അത് അതാണ് തമിഴ്നാട്ടിലുള്ളവരെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കേരളത്തിലുള്ള അപ്രോച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ, രണ്ടും നമുക്ക് ആക്ച്വലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മച്ച് ബിഗർ ഇൻഡസ്ട്രി. മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രി വളരെ ചെറുതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ നോർത്തിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ വരുമ്പോ നമുക്ക് രണ്ടുപേർക്ക് തരുന്ന ഒരു ട്രീറ്റ്മെന്റും ഞങ്ങളെ കാണുന്ന രീതിയിലും തമ്മിൽ വളരെ വ്യത്യാസം പല സാഹചര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത്രേ ഉള്ളൂ.
പ്രതീക്ഷിക്കണമില്ല,
അത് എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. ഉള്ള ഒരു കാര്യം ഞങ്ങള് പറഞ്ഞു മാത്രം.
ഇടയ്ക്ക് ഒരു ആൽബം സംഗീത സംവിധാനവും ചെയ്തു തോന്നല്ലേ?
ഓ, അതാണ് ഞാനിപ്പോ എന്റെ സോളോ ആൽബം ചെയ്തു.
അത് തന്നെയാണ്
പറഞ്ഞിട്ട്.
അപ്പൊ ഇനി എന്താണ് അടുത്ത പ്ലാൻ ഉള്ളത്? അഭിനയ രംഗത്തേക്കുണ്ടോ?
അയ്യോ ഇല്ല, അതിന് ഞാനില്ല, എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നണില്ല. അപ്പൊ അതുകൊണ്ട് അഭിനയത്തിലേക്ക് ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി മ്യൂസിക്കാണ്. അപ്പം ഇപ്പൊ ബേസിക്കലി എന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് പഠിക്കണം, നല്ലോണം പഠിക്കണം എന്നുണ്ട്. ബാംഗ്ലൂരാണ് ഞാൻ താമസിക്കുന്നത്, അപ്പൊ ക്ലാസ്സസിന് പോകുന്നുണ്ട്. പിന്നെ പ്രാക്ടീസും അതും ഇതൊക്കെ ആയിട്ട് എന്റെ മ്യൂസിക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് സൈഡ് ബൈ സൈഡ് എന്റെ കരിയർ മ്യൂസിക്, അതായത് ഷോസും പ്ലേ ബാക്കും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ.
സംഗീത സംവിധാനത്തിലേക്കും കൂടുതലായിട്ട് കടന്നു ചെല്ലാനുള്ള പദ്ധതി എന്തെങ്കിലും ഉണ്ടോ?
അതായിട്ടില്ല. ഇതിപ്പോ ഞാൻ എന്റെ സ്വന്തം പ്രോജക്ട് ആയതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഇതുണ്ടായാലും ഞാൻ തന്നെ സഹിച്ചാൽ മതിയല്ലോ. പക്ഷേ ഫിലിംസ് ഒക്കെ പറഞ്ഞു വെച്ചാൽ ഡിഫറെന്റ് വോൾഗെയിം ഓൾ ടുഗെദർ. അതാകുമ്പോ ഒരുപാട് കൂടുതൽ, അതായത് പ്രഷറും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ എനിക്ക് അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. അപ്പൊ ആസ് ഇഫ് നൗ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു സൈഡിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് രീതിയിൽ ചെയ്തതാണ്. ഇപ്പോ സിംഗിങ് തന്നെയാണ് എന്റെ മെയിൻ പ്രയോറിറ്റി.
എന്തായാലും അവസാനം ഈ ഓസ്ട്രേലിയൻ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ പാടാൻ ഏതാണുള്ളത് ഈ യാത്രയുടെ ഓർമ്മയ്ക്ക്?
ഈ യാത്രയുടെ ഓർമ്മയ്ക്ക് ഒരു മിനിറ്റ്. ഓക്കെ, പാടാം. നിന്നെ ഒന്ന് പാടി, നിന്നെ ഞാൻ ഉണർത്തിയ മലേ, നിന്നെ ഒന്ന് പാടി, നിന്നെ ഞാൻ ഉണർത്തിയ മലേ, കണ്ണിലുള്ള കനവൂതാതെ നിൻ ചുണ്ടിലുള്ള ചിരിമായാതെ, പാരി പെയ്ത മഴ കാണാതെ നിൻ പാരിജാത മലരറിയാതെ, നിന്നെ ഒന്ന് പാടി, നിന്നെ ഞാൻ ഉണർത്തിയോ മലേ, നാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാ
SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്ര മനോഹരമായി മധുരതരമായി പാടിയതിനും മധുരതരമായി സംസാരിച്ചതിനും.
താങ്ക് യു സോ മച്ച്.